ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഇളം കാറ്റും നിറക്കൂട്ടുകളുടെ ആകാശവും കിളികളുടെ താരാട്ടുപാട്ടും നൽകി ഒരു പുതിയ പ്രഭാതം വിരുന്നെത്തിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ജീവിതത്തിന്റെ അമൂല്യതയെ അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രചോദനമേകുന്ന വചനവുമായി നമ്മോട് സംസാരിക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കൈവരിക്കുന്നതിന്റെ ഒരു രഹസ്യം, നാം വിശ്വസിക്ക മാത്രം ചെയ്താൽ പോരാ, പിന്നെയോ അതനുസരിച്ച് നാം പ്രവർത്തിക്കണം. ഇതിന്റെ അർത്ഥമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം വിശ്വാസത്താൽ നാം അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം അത്ഭുതം അനുഭവിക്കണമെങ്കിൽ അകത്തെ മനുഷ്യന്റെ ആത്മാവിന്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനിൽ ജീവശ്വാസം ഊതി, ദൈവത്തിന്റെ ജീവൻ അവനിൽ ദൈവം കൊടുത്തു. എന്നാൽ ആദാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ ജീവൻ അവൻ നഷ്ടമായി. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ, യേശുവിനെ കർത്താവ് അംഗീകരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ പുതിയ ജീവൻ വീണ്ടും അവൻ ജനിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ ദൈവത്തിന്റെ ജീവൻ വീണ്ടും അവന് ലഭിക്കുവാൻ ഇടയാകുന്നു. ഇപ്പോൾ ഈ വ്യക്തിക്ക് അകത്തെ മനുഷ്യൻ ഉള്ളിൽ നിന്നും അവന് വിശ്വസിക്കാൻ കഴിയും. എങ്ങനെ? ദൈവത്തിന്റെ വചനത്താൽ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അന്നേരം അസാധ്യമായത് ഒന്നുമില്ല. ആർക്ക്? വിശ്വസിക്കുന്നവന്. എന്താണ് വിശ്വാസം? ഹൃദയത്തിൽ, തലമുണ്ടയിൽ ഉള്ള, അതായത് പഞ്ചേന്ദ്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാകുന്ന കാര്യമല്ല. ഒരു കാര്യം ഞാൻ അറിയുന്നു, അത് അംഗീകരിക്കുന്നു, അതല്ല. അസാധ്യം സാധ്യമാകുന്നതിന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്താൽ ഉളവാകുന്നതാണ്. അതാണ് വേദവസ്ഥം പറയുന്നത്. അന്നേരം യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് എവർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങളുടെ ചക്രമില്ല. അന്ത്രയോസ്, ഈ ശിഷ്യൻ യേശുവിന്റെ അടുത്തു വന്ന് പറഞ്ഞു, കർത്താവെ, ഞാൻ എന്റെ പയ്യനെ കണ്ടുമുട്ടി, വേണ്ട, ഈ ആൾക്കൂട്ടത്തിൽ എവന്റെ കയ്യിൽ 5 അപ്പവും 2 കഷ്ണം മീനും ഉണ്ട്, എന്നിട്ട് ഒരു വാചകം കൂട്ടിച്ചേർത്തു, ഹാ, ഇതുകൊണ്ട് ഇത്രയും പേർക്ക് എന്തോ ആകാനാ, അല്ല, ഈ ആനവായൽ അമ്പഴങ്ങ എന്റെ വായൽ കുമ്പഴങ്ങ എന്ന് പറഞ്ഞ പോലെ, ഈ 3-4 കഷ്ണം അപ്പവും ഈ 2 കഷ്ണം മീനും ആ കൊച്ചിന് പോലും മതിയാകത്തില്ല. അന്നേരം പിന്നെ അന്ത്രയോസ് യേശുവിനോട് ഇത് പറയേണ്ട ആവശ്യം എന്നാ? അല്ല, ഞാനേ ചോദിച്ചു പോയെന്നേ ഉള്ളൂ. അത് വീണ്ടും കാണിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് വെച്ച് അസാധ്യം കൈകാര്യം ചെയ്യുവാൻ ഒരിക്കലും ഒക്കത്തില്ല. എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ അവിടെ പറയുന്നു, ജനത്തെല്ലാം ഇരുത്തുക, വിശാലമായ ഒരു പുൽത്തകടി, മലഞ്ചരിവ്, ആളുകളെല്ലാം അവിടെ ഇരുന്നു. യേശു ഈ അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി ഞുറുക്കി അവർ കൊടുക്കുന്നു. ഇനിയും കൊടുക്കാൻ പറഞ്ഞു. ഈ 10,000-15,000 ആളുകൾക്ക് ഈ ആഹാരം വിളമ്പുന്നു. അവസാനം 12 കൊട്ട ശേഷിക്കുകയാണ്. യേശു ക്രിസ്തു പച്ചവെള്ളം കോരി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ, അവർ ആ ഭരണിയിലെല്ലാം നിറച്ചപ്പോൾ ആ കിണറ്റിലെ പച്ചവെള്ളം ഭരണിയിൽ വീഞ്ഞായി തീർന്നു എന്ന് പറഞ്ഞ പോലെ, ഇതാ ഈ 5 കഷ്ണം അപ്പവും 2 കഷ്ണം മീനും 10,000-ങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം അത് പൊലിക്കുകയാണ്. അത്ഭുതം. ദൈവത്താൽ സകലവും സാധ്യമാണ്. ആ കൊച്ചിനെ ചോദിക്കാം, അന്ത്രയോസിനെ ചോദിക്കാം, അയ്യോ, എന്റെ ലിതിയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്തോ സാധിക്കാനാ? നമ്മളും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. എന്റെ ഈ ചെറിയ പ്രാർത്ഥന, എന്റെ ഈ ചെറിയ തുക, ഈ ഒരു ലഘുലേഖ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു നല്ല വാക്ക്. എന്തോ ഇതുകൊണ്ടുള്ള കാര്യം നടക്കുമോ? ദൈവമേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ ഉള്ളത് ഈ നിസ്സാര സംഗതിയാണ്. എന്നാൽ അത് വിശ്വാസത്താൽ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒന്നിനെ ഒരു ലക്ഷമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. ഒന്നുമില്ലാത്തത് ഇതാ എല്ലാം ആയിത്തീരുകയാണ് യേശുവിൻ്റെ കരസ്പർശനത്താൽ. ഇന്ന് നിങ്ങളെ പറ്റി ആളുകൾ പറയുന്നത് നിങ്ങൾ ആരുമല്ല, ഒന്നുമില്ല, വിദ്യാഭ്യാസമുള്ള വിവരമില്ല, അല്ലെങ്കിൽ കഴിവില്ല, നിങ്ങളുടെ ഭാവി ഓ ഒന്നും നടക്കത്തില്ലെന്നേ. അവരെന്തു തന്നെ പറഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നല്ലവനായ യേശുവിന്റെ കരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ രോഗം സൗഖ്യമാകത്തില്ല, അല്ലെങ്കിൽ ആശയില്ല എന്ന് ഡോക്ടർ പറഞ്ഞോട്ട് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. ഓ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ കഴിവാണെങ്കിൽ ഒന്നുമില്ല അങ്ങ് പറയരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് വിശ്വാസത്താൽ ചെയ്യുക, മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങൾ അത് ചെയ്യുക. ഇതിനെ ഓർപ്പിക്കുന്നത് ഒരു ദിവസം ആത്മീയാത്രയിൽ ഞാനൊരു ഓൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞു, ഇതുവരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം വിശ്വാസത്താൽ ചെയ്യുക. നീ എഴുന്നേൽക്ക്, നടക്കുക, യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. വർഷങ്ങളായി തളർന്നു കിടന്ന ഒരു സ്ത്രീയാണ്, പെടലി മുതൽ കാൽപാദം വരെ തളർന്നു കിടക്കുകയാണ്. എന്റെ ശബ്ദം കേട്ട് അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, യേശു എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞു, ഞാൻ എഴുന്നേൽക്കുകയാണ്. അവൾ ചാടി എഴുന്നേറ്റു. ഉണ്ടായ കാര്യമായത് വിശ്വസിക്കുന്നു എങ്കിൽ നാം ചെയ്യാവുന്ന കാര്യം നാം ചെയ്യണം. എഴുന്നേൽക്ക, നിന്റെ കിടക്കെടുത്ത് വീട്ടിൽ പോക എന്ന് യേശു 38 വർഷക്കാലമായി രോഗിയായി ആ കുളക്കരയിൽ കിടന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ പറഞ്ഞില്ല, അയ്യോ ഇവിടെ ഞാൻ 38 വർഷമായിട്ട് കിടക്കുക, ഞാൻ എങ്ങനെ എഴുന്നേൽക്കാൻ. അല്ല, എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തു നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ക്രൂശിൽ ഞാൻ മരിച്ച് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു, ശത്രുവായ സാത്താന തലയെ തകർത്തു, നിനക്ക് സ്വാതന്ത്ര്യം ഞാൻ തന്നു കഴിഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചു കഴിഞ്ഞു, ഇനിയും നീ പാപം ചെയ്യരുത്, നിന്റെ പാപത്തേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വരിക, നിനക്ക് വേണ്ടി മുഴുവനും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത് യേശുവിന്റെ വചനമാണ്. നിന്റെ പ്രതികരണം എങ്ങനെയുള്ളതാണ്? കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങൾ, എന്റെ ദുഷിച്ച വഴികൾ എല്ലാം ഉപേക്ഷിക്കുന്നു, വിശ്വാസത്താൽ ഞാൻ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് അംഗീകരിക്കുന്നു. ഇത് ഈ പ്രാർത്ഥന, ഈ ഏറ്റുപറച്ചിൽ ആ കിടക്കേന്ന് ചാടി എഴുന്നേൽക്കുന്ന ആ വ്യക്തിയെ പോലെയാണ്. നിനക്ക് ചെയ്യാവുന്നത് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുക എന്നുള്ളതാണ്. നിനക്ക് ചെയ്യാവുന്നത് യേശുവേ, എന്റെ കരം എന്റെ ശരീരത്തിൽ രോഗമുള്ള സ്ഥാനത്ത് വച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ എന്നെ സൗഖ്യമാക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുമല്ലോ, വിശ്വാസത്തിന് അടയാളമായിട്ട് രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. എന്തവാ, കൈ രോഗമുള്ള സ്ഥാനത്ത് വല്ല മാജിക്കുണ്ടോ? ഒന്നുമില്ല. പിന്നെ വിശ്വസിക്കുന്നു എന്നതിനാൽ നിനക്ക് ചെയ്യാവുന്ന ആ നിസ്സാര കാര്യം പോലും ചെയ്യുവാൻ നീ ഒരുമ്പെടണം. യേശു എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചത്? തന്റെ കയ്യിൽ കൊടുത്തതായ ആ 5 അപ്പവും 2 മീനും കയ്യിലെടുത്തു. അവൻ അത് വാഴ്ത്തി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ അത്ഭുതം നടക്കുന്നു. നാം വിശ്വസിക്കുന്നു എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്ന വാക്കുകൾ, കുറ്റം പറച്ചിലും വിമർശനവും അതും ഇതും, അയ്യോ വയ്യേ, നിരാശയാണ്, നടക്കത്തില്ലേ എന്ന തകർച്ചയുടെ ശബ്ദമല്ല, ദൈവത്തെ സ്തുതിക്കുന്ന സന്തോഷത്തിന് വാക്കുകളാണ്. മർക്കോസിന് സുവിശേഷം 15:24 വായിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അപേക്ഷിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അതുപോലെ അത് സംഭവിക്കും. റോമാലേഖനം 4:1 വായിക്കുന്നു, മക്കൾ ഇല്ലാതിരുന്നതായ അബ്രഹാം തനിക്ക് ഇല്ലാതിരുന്ന മകനെ ദൈവം കൊടുത്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അവന് നീതിക്കായി കണക്കിട്ടു. ഇന്ന് നിങ്ങൾക്ക് ആ വീടില്ല, പക്ഷെ കർത്താവേ യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് നീ ഒരു ഭവനം തന്നു കഴിഞ്ഞു, അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. എന്റെ വിവാഹം നടന്നിട്ടില്ല, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എന്റെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു, അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് മക്കളില്ല, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് മക്കളെ തന്നു കഴിഞ്ഞിരിക്കുന്നു, അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. എന്റെ ഭർത്താവ് മദ്യപാനം ഉപേക്ഷിച്ചിട്ടില്ല, എങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടവനായി നല്ലവനായി തീർന്നു, യേശുവിന്റെ മകനായി തീർന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞെന്ന് അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. എന്റെ മക്കളെ വഴിവഴിച്ചു പോരിക്കുകയാണ്, എങ്കിലും അവർ ദൈവമക്കളായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു വിശ്വാസത്താൽ. കർത്താവേ നിന്നെ സ്തുതിക്കുന്നു. എന്റെ രോഗം വേദന ഒക്കെ ഉണ്ട്, എങ്കിലും അങ്ങ് വാക്ക് പറഞ്ഞു നിന്റെ അടിപ്പിനുകളാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു വിശ്വാസത്താൽ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആശിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, എന്നാൽ അതുപോലെ സംഭവിക്കും. എന്തുകൊണ്ടാണ് യേശു ഈ അഞ്ച് കഷ്ണം അപ്പവും രണ്ടു മീനും കയ്യിലുള്ള ദൈവത്തെ സ്തുതിക്കുന്നത്? ഇംഗ്ലീഷിൽ ഹീ ഗേവ് താങ്ക്സ്. ലഭിച്ചു കഴിഞ്ഞ കാര്യത്തിനാണ് നന്ദി പറയുന്നത്. ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ പിതാവിങ്കലേക്ക് നോക്കിയിട്ട് യേശു, പിതാവേ നീ എന്റെ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞു, അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൽ പ്രശ്നത്തിന്റെ നടുവിൽ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടി? ലഭിച്ചു കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിനായിട്ട്. ചങ്ങല പൊട്ടിക്കഴിഞ്ഞു, വാതിലുകൾ തുറന്നു, എന്നാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, നന്ദി പറഞ്ഞപ്പോൾ അത്ഭുതം നടക്കുകയാണ്. നമുക്ക് പഠിക്കുവാൻ ഇതൊരു പാഠമായി തീരട്ടെ. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവവചനം വായിക്കുക, വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469 261 9352, മൊബൈൽ നമ്പർ 944 71 316. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ayradio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും 3:30 മുതൽ ശ്രീലങ്ക നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ആത്മീയ യാത്രാ പരിപാടി ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് ഷോർട്ട് വേവ് 31 മീറ്ററിൽ കേൾക്കാവുന്നതാണ്.